പ്രൈസ് ദ ലോർഡ്. ആടുകളുടെ നല്ല ഇടയൻ, ഗുഡ് ഷെപ്പേർഡ് ഓഫ് ദ ഫ്ലോക്ക്. സെയിൻറ് ജോൺ ചാപ്റ്റർ 10 വേഴ്സ് 11. ഞാൻ നല്ല ഇടയനാകുന്നു. ഒരമേരിക്കക്കാരൻ സിറിയയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ സിറിയയിലുള്ള 3 ആട്ടിടയന്മാർ അവരുടെ ആടുകളെ ഒരേ സ്ഥലത്ത് വെള്ളം കുടിക്കുവാൻ കൊണ്ടുവന്നതായി കണ്ടു. ഇടകലർന്ന് നിന്നാണ് ആടുകൾ വെള്ളം കുടിച്ചത്. കുടിച്ചു കഴിഞ്ഞപ്പോൾ മെൻ ആഹ്, അതായത് പിന്നാലെ വരിക എന്നാണ് ഇടയൻ വിളിച്ചു പറഞ്ഞത്. ഒരിടയൻ വിളിച്ചു പറഞ്ഞപ്പോൾ കുറേ ആടുകൾ അവൻ്റെ പിന്നാലെ പോയി. സ്വല്പസമയം കഴിഞ്ഞപ്പോൾ അടുത്ത ഇടയനും അതേ വാക്ക് തന്നെ പറഞ്ഞു. അപ്പോൾ വേറെ കുറച്ച് ആടുകൾ അയാളുടെ പുറകെ പോയി. മൂന്നാമത്തെ ഇടയൻ്റെ വസ്ത്രം എടുത്തിട്ട അമേരിക്കക്കാരൻ ആടുകളോട് ഇതേ വാക്ക് ഉച്ചരിച്ച് വിളിക്കാൻ നോക്കി. പക്ഷേ ഒരൊറ്റ ആട് പോലും കേട്ട ഭാവം കാട്ടിയില്ല. എന്നാൽ യഥാർത്ഥ ഇടയൻ വീണ്ടും വിളിച്ചപ്പോൾ ആടുകളെല്ലാം അയാളുടെ പിന്നാലെ പോവുകയും ചെയ്തു. ഇതിൽ നിന്നും ചില പ്രധാന സത്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത്, ആടുകൾ തങ്ങളുടെ ഇടയൻ്റെ ശബ്ദം തിരിച്ചറിയുന്നു. രണ്ടാമതായി, യഥാർത്ഥ ഇടയനെ തിരിച്ചറിയുന്ന ആടുകൾ അവൻ്റെ കൂടെ അകത്തേക്ക് വരികയും പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. മൂന്നാമതായി, ഇടയൻ തൻ്റെ ആടുകൾക്ക് മുൻപേ നടക്കുന്നവനാണ്. നാലാമതായി, ഈ 3 ഗുണങ്ങളുമുള്ള ഇടയൻ യഥാർത്ഥ വാതിലിൽ കൂടി മാത്രമേ അകത്തു വരികയും പുറത്തു പോവുകയും ചെയ്യുകയുള്ളൂ. പ്രധാന പോയിൻ്റാണത്. യഥാർത്ഥ ഇടയൻ പ്രധാന വാതിലിൽ കൂടി മാത്രമേ അകത്തേക്ക് വരികയും പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുള്ളൂ. ഈ നല്ല ഇടയന് വാതിൽ കാവൽക്കാരൻ വാതിൽ തുറന്നു കൊടുക്കുകയും ചെയ്യുന്നു. യഥാർത്ഥ വാതിലിൽ കൂടി വരാത്ത ഇടയനോ, അവൻ വേറെ വഴിയായി കയറുന്നതിനാൽ അവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ കാണാം. ഇപ്രകാരമുള്ള ഇടയന്മാർ ഉടമസ്ഥന്മാരല്ലായികയാൽ ഒരു ചെന്നായി വന്നാൽ ചെന്നായി വരുന്നത് കണ്ട അവർ ഈ ആടുകളെ വിട്ട് ചോടിപ്പോകുന്നു. മോഷ്ടിക്കുക, അറക്കുക, മുടിക്കുക എന്നിവയാണ് ഇവരുടെ ലക്ഷ്യം. എന്നാൽ യഥാർത്ഥ ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുവാൻ പോലും മടിയില്ലാത്തവനാണ്. ചെന്നായി വന്നാലും കള്ളൻ വന്നാലും അതിൻ്റെ എല്ലാ നടുവിൽ നിന്ന് തൻ്റെ ആടുകളെ രക്ഷിക്കുന്നവനാണ് യഥാർത്ഥ ഇടയൻ. വചനം ജഡമായി തീർന്ന് നമ്മോടൊപ്പം വസിച്ചവനാണ് ആ നല്ല ഇടയൻ. യേശു കൃത്യമായി പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു എന്നും ഈ വാതിലിൽ കൂടി കടക്കുന്നവർക്ക് നല്ല മേച്ചിൽ കണ്ടെത്തുവാനും രക്ഷയിലേക്ക് എത്തുവാനും കഴിയുകയുള്ളൂ എന്ന്. കാൽവറിയിൽ യാഗമായ ആ നല്ലിടയനെ ഒന്ന് നോക്കുക. ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകിയ ആ നല്ലിടയനാണ് ആ ക്രൂശിൽ നാം കാണുന്നത്. തൻ്റെ ജീവനും രക്തവും നമുക്ക് തന്നത് നമ്മെ രക്ഷിപ്പാനും നാം എന്നും ജീവിച്ചിരിക്കുവാനും വേണ്ടിയാണ്. പാതകന്മാരുടെ കയ്യിൽ നിന്നും ഏറിയ കഷ്ടതകൾ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നത് യഥാർത്ഥ വാതിലിൽ കൂടി തന്നെ നമ്മളെ കടത്തുവാനും നമ്മുടെ ജീവൻ സുരക്ഷിതമാക്കി തീർക്കുവാനും വേണ്ടിയാണ്. ഈ നല്ല ഇടയൻ തൻ്റെ ആടുകളെ സംരക്ഷിക്കുന്നത് പോലെയുള്ള ഉത്തരവാദിത്വം ഡോക്ടേഴ്സ്, നേഴ്സസ്, അധ്യാപകർ, സൺഡേ സ്കൂൾ അധ്യാപകർ ഇവർക്കെല്ലാം ഉണ്ടെന്നുള്ളത് മറക്കരുത്. ഇവർ ഒരു നല്ല ഇടയനെ പോലെ തങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ജീവനുകളെ രക്ഷിച്ചാൽ സമൂഹത്തിന് അത് വലിയൊരനുഗ്രഹമാണ്. എന്നാൽ ഇന്ന് ഇടയ ദൗത്യത്തിന് എത്തുന്നവരിൽ ഭൂരിപക്ഷ ഇടയന്മാരുടെ നല്ല ഇടയന്മാർ വിരളമാണ്. ഭൂരിപക്ഷവും കള്ളന്മാരും കവർച്ചക്കാരുമാണ്. കൈക്കൂലിയാണ് അവരുടെ ലക്ഷ്യം. സമ്പത്തുണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇവിടെ കർത്താവ് പറയുന്നു, യഥാർത്ഥ വാതിൽ ഞാനാകുന്നു, യഥാർത്ഥ ഇടയൻ, നല്ല ഇടയൻ ഞാനാകുന്നു എന്ന്. പവിത്രമായ രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും ജോലിയിലും മാറ്റം വന്നു എന്നത് വാർത്താമാധ്യമങ്ങൾ വിളിച്ചറിയിക്കുന്നു. ലഹരി കീഴ്പ്പെടുത്തുമ്പോൾ സമൂഹം പേപിടിച്ച പട്ടികളെപ്പോലെ കുഞ്ഞാടുകളെ ഉപദ്രവിക്കുന്നു. ഇതിൻ്റെ മധ്യത്തിലാണ് യേശു വചനത്തിലൂടെ വ്യക്തമാക്കുന്നത്, ഞാൻ നല്ല ഇടയനാകുന്നു എന്ന്. എത്ര ആടുകൾ നഷ്ടപ്പെട്ടു പോകുന്നു! നമ്മെ ഏൽപ്പിച്ച ആടുകളെ സൂക്ഷിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? മാതാപിതാക്കളൊന്ന് ചിന്തിക്കുക, അധ്യാപകർ ചിന്തിക്കുക, എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെയും ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ എനിക്ക് കഴിഞ്ഞോ? ഓരോ ചുമതല വഹിക്കുന്നവരും തങ്ങളെ ആ ദൗത്യമേൽപ്പിച്ച ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. നല്ല ഇടയനായ യേശുവിൻ്റെ ആടുകൾ ഒന്നിച്ചു കൂടുന്ന ഇടമാണ് സഭ അഥവാ ആലയം. വാതിൽ ക്രിസ്തു ആകയാൽ ഈ വാതിലിൽ കൂടി കടക്കുന്നവർ വഴിയും സത്യവും ജീവനുമായ കർത്താവിൻ്റെ ശബ്ദം തിരിച്ചറിയുന്നവരും അദ്ദേഹത്തിൻ്റെ ഹിതമനുസരിച്ച് ആ വഴിയിൽ കൂടി നടക്കുന്നവരുമായിരിക്കണം. ദൈവസഭയെ നടത്തുവാൻ പ്രത്യേക ഇടയന്മാരെ ഏൽപ്പിക്കുന്ന അവരുടെ ചുമതലയാണ് ആടുകൾ ഓരോന്നും തെറ്റിപ്പോകുമോ ഇല്ലയോ എന്ന് അന്വേഷിക്കുക. ആടിനെ കണ്ടെത്തി നേർവഴിയെ നടത്തേണ്ടതും പരിക്കേറ്റ ബലഹീനരെ തോളിലേറ്റി ശുശ്രൂഷിക്കുന്നതും അവരുടെ ഉത്തരവാദിത്വമാണ്. ദൈവസഭയെ നടത്തുവാൻ നല്ല ഇടയനെ ദൈവം നമ്മളെ നല്ല ഇടയനായ കർത്താവ് നമ്മയും ക്ഷണിക്കുന്നു. യജമാനനായ കർത്താവ് ഏൽപ്പിക്കുന്നവർ ആടുകളെ പരിപാലിക്കുന്നവർ ആകണം. ഭരണമല്ല ശുശ്രൂഷയാണ് സഭയെ മുൻപോട്ട് നടത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആടുകളെ നയിക്കുന്നവർ പുറപ്പെടുവിക്കുന്ന ശബ്ദം നല്ലിടയൻ്റേതാകണം. ഓർമ്മയിലിരിക്കട്ടെ, ആടുകളെ നയിക്കുന്ന ഇടയൻ്റെ ശബ്ദം നമ്മുടെ നല്ല ഇടയൻ്റെ ശബ്ദമായിരിക്കണം. ഇന്ന് മറിച്ചാണ് നാം കാണുന്നത്. ഇന്ന് പലരും ഇടയൻ്റെ വേഷത്തിൽ വരുന്ന വ്യാജ ഇടയന്മാരാണ്. ലോക മനുഷ്യരുടെ ശബ്ദത്തിൽ ചിലമ്പിച്ച കോപത്തിൻ്റെ ആത്മാവിലുള്ള വാക്കുകളാണ് നാം കേൾക്കുന്നത്. ആടുകൾ ഈ ശബ്ദം കേട്ട് ഭയന്നാലും നല്ല ഇടയനിൽ നിന്ന് അകന്നാലും ആടുകളുടെ നല്ല ഇടയനോട് അവരുത്തരം പറഞ്ഞേ മതിയാകുകയുള്ളൂ. പ്രിയരെ, കഴിഞ്ഞ ദിവസങ്ങൾ, കഴിഞ്ഞു പോയ ദിവസങ്ങൾ ഒരു വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു. ആ വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മെ എത്തിക്കുന്നത് നമ്മുടെ നല്ല ഇടയനായ കർത്താവാണ്. നല്ല ഇടയൻ നമ്മെ നടത്തിയ വഴികൾ, നിമിഷങ്ങൾ മറന്നുപോയോ? മറക്കാൻ പാടില്ല. ഒരു യോഗ്യതയുമില്ലാത്ത നമ്മളെ ഈ വർഷാവസാനത്തിലേക്ക് നടത്തിയ ഇടയൻ്റെ ശബ്ദത്തിന് ഒരു മറുശബ്ദം നമുക്ക് പുറപ്പെടുവിക്കാം. ആ മറുശബ്ദമാണ് നമ്മുടെ സ്തുതിയും സ്തോത്രവും ആരാധനയും. പ്രശ്നങ്ങൾ കൂടെ കൂടെ ഉണ്ടായിരുന്നു, സാരമില്ല, ഇടയൻ കൂടെയുണ്ട്. നിൻ്റെ പ്രശ്നത്തിൻ്റെ മധ്യത്തിലാണ് നിൻ്റെ ഇടയൻ കൂടെയുള്ളത്. ഒരു വർഷം നമ്മിൽ നിന്ന് കടന്നു പോകാറായി. ഇടയന് ഒന്ന് നന്ദി കരേറ്റാം. നടത്തിയ വിധങ്ങൾ ഓർത്താൽ നന്ദി കരേറ്റാതിരിക്കാൻ നമുക്ക് കഴിയുകയില്ല. ഏതെല്ലാം ആപത്തിൽ നിന്നാണ് നല്ല ഇടയൻ നമ്മളെ രക്ഷിച്ചത്! തകർന്ന സമയങ്ങളിൽ തോളിലേറ്റിയില്ലേ ആ ഇടയൻ? ആ ഇടയൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുക, ഇടയന് നന്ദി പറയുക. നമുക്ക് നന്ദി പറയാം. നമ്മളെ നടത്തിയ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യാം. നമുക്ക് ഈ മാസത്തെ ചിന്ത പ്രാർത്ഥനയോടെ തന്നെ ദൈവത്തിന് നന്ദി പറയാനായിട്ട് ഉപയോഗിക്കാം. നല്ലവനായ കർത്താവെ, ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി നന്ദി കരേറ്റുന്നു. വീണ സമയത്ത് ഞങ്ങളെ താങ്ങി. ശത്രു ഞങ്ങളെ തകർക്കാൻ നോക്കിയപ്പോൾ പ്രതിരോധ ആയുധമായി നീ ഞങ്ങളുടെ കൂടെ നിന്നു. നീ ഞങ്ങളുടെ പരിചയമായിരുന്നു. നീ ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുന്ന കരമായിരുന്നു. കരം പിടിച്ച് നടത്തുന്ന ദൈവമായിരുന്നു. എല്ലാറ്റിനായി നന്ദി, നന്ദി, നന്ദി. തുടർന്ന് നിൻ്റെ കരം ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബൈബിൾ സ്റ്റഡി .co.in വേണ്ടി ഇത് അവതരിപ്പിച്ചത് ശാന്തമ്മ വർഗീസ്.
പ്രൈസ് ദി ലോർഡ്. 2022 ജനുവരി മാസം ഒന്നിച്ചിരുന്ന് വചനം പഠിക്കുവാൻ ദൈവം നമുക്ക് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഒടുക്കവും തുടക്കവും ത്തിനനുസരിച്ച് ജീവിക്കാതിരിക്കുമ്പോഴാണ് നമ്മുടെ ഒടുക്കം പരാജയത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ശൗലിന്റെ ജീവിതം പരാജയപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതം പരാജയപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ പുതിയ നിയമത്തിൽ മറ്റൊരു ശൗലിനെ നമുക്ക് കാണാം. തുടക്കത്തിൽ ലോകത്തിന്റെ വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ മറന്ന് ഇരുട്ടിൽ യാത്ര ചെയ്തവനാണ് ശൗൽ. വീടുതോറും ചെന്ന് പുരുഷന്മാരെ സ്ത്രീകളെയും വലിച്ചഴച്ച് തടുവിലാക്കി സഭയെ നശിപ്പിച്ച് ഇരുട്ടിന്റെ പ്രവൃത്തി ചെയ്തവൻ. എങ്കിലും തന്നെ പേർ ചൊല്ലി വിളിച്ച ഉടയവന്റെ ശബ്ദം അവനിലെ ഇരുട്ടിനെ മാറ്റി. അവൻ കണ്ട വെളിച്ചത്തിന്റെ ഉടയവനോട് കർത്താവേ നീ ആരാകുന്നു എന്നാണ് അവൻ ചോദിച്ചത്. എത്ര